وَإِلَّا فَرْجِعْ وَإِنْ قِيلَ لَكَ ارْجِعْ فَرْجِعْ. ഇനി നിന്നോട് പറയപ്പെടുകയാണ് എർജ് നീ തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ ഫർജിയ നീ മടങ്ങി പോകണം. ഇത് എത്ര ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണ് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞത് ഇദാ ഖീല ലകും ഇർജിഉ ഫർജിഉ, നിങ്ങളോട് തിരിച്ചു പോകാൻ പറഞ്ഞാൽ തിരിച്ചു പോകണമെന്ന്. അതിൽ യാതൊരു മനപ്രയാസവും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അവനെന്താ ഞാൻ അവിടെ വരെ പോയിട്ട് അവൻ എന്നോട് തിരിച്ചു പോകാൻ പറഞ്ഞത് എന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനയാണ് അനുസരിക്കുന്നത്. ഒരാൾ ചിലപ്പോൾ അയാൾക്ക് പറ്റാത്ത സാഹചര്യം ഉണ്ടാവും, ആ സന്ദർഭത്തിൽ അവിടെ കയറുക എന്നുള്ളത് യോജിച്ചതായിരിക്കില്ല. ചിലപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരാളെ മുട്ടിക്കഴിഞ്ഞാൽ അയാൾ കേട്ടിട്ടുണ്ട് പക്ഷെ മറുപടി തരാത്ത അവസ്ഥ ഉണ്ടാവും. അത് ഒരു നിലയ്ക്ക് എന്താണ് നീ തിരിച്ചു പോയിക്കോ എന്നുള്ള പറച്ചിലാണ് അല്ലെ. ഒരു തവണ മുട്ടി, രണ്ടു തവണ മുട്ടി, മൂന്ന് തവണ അതിനോട് എന്ത് നമുക്കറിയാം. പക്ഷെ അവൻ മറുപടി നൽകുന്നില്ല എങ്കിൽ നമുക്ക് തോന്നുകയാണ് അവൻ കേട്ടിട്ട് ഉണ്ട് പക്ഷെ മറുപടി നൽകാത്തതാണ് എന്ന് തോന്നിയാൽ തിരിച്ചു പോകണം. പിന്നെ എപ്പോഴെങ്കിലും കണ്ടേ നീ അവിടെ ഉണ്ട് നിനക്കറിയാം നിന്റെ ചെരുപ്പ് ഞാൻ കണ്ടതാണല്ലോ എന്നൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം അത് അവന്റെ സ്വകാര്യതയാണ്. അവിടേക്ക് പ്രവേശിക്കാൻ അവൻ അനുമതി നൽകുന്നില്ലെങ്കിൽ നിനക്ക് അനുമതി നിനക്ക് അനുമതിയില്ല. അള്ളാഹു നിനക്ക് അനുമതി നൽകിയിട്ടില്ല. അവൻ അങ്ങനെ പറയാനുള്ള അവകാശം അള്ളാഹു നൽകിയിട്ടുണ്ട്. പല അവസ്ഥകൾ ചിലപ്പോൾ ഒരാൾ അയാളുടെ ഭാര്യയുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളിലായിരിക്കും, അയാൾക്കത് അവസാനിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. ഒരാൾ കയറി ചെല്ലുന്ന സന്ദർഭത്തിൽ മനുഷ്യനുണ്ടാവാവുന്ന കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ അയാൾക്ക് തിരക്കുള്ള എന്തെങ്കിലും ജോലി ഉണ്ടാകാം, പലതും ഉണ്ടാകാം. അതിന്റെ പേരിൽ ഒരു മുസ്ലിമിനോട് നമ്മൾ ഉറപ്പ് കാണിക്കാൻ പാടില്ല. കാരണം അല്ലാഹു തആല കൽപ്പിച്ച കാര്യമാണിത്, അല്ലാഹു തആല കൽപ്പിച്ച കാര്യമാണിത്. എന്നാൽ നമ്മൾ ഒരാൾക്ക് വാഗ്ദാനം നൽകി, 11 മണിക്ക് വന്നാൽ നമുക്ക് പരസ്പരം കാണാം, എന്നിട്ട് അയാൾ അവിടുന്ന് ഇവിടെ വരെ വന്നു, 11 മണിക്ക് എത്തിയതിനു ശേഷം ആ തൽക്കാലം എനിക്ക് കാണാൻ താല്പര്യമില്ല നീ തിരിച്ചു പോയിക്കോ എന്ന് പറയാൻ പാടുണ്ടോ? അത് പാടില്ല. അതെന്താണ്? അത് ഇഖ്ലാഫുൽ വഅദാൻ, വാഗ്ദാനം ലംഘിക്കലാണ്. കാരണം അയാളെ കണ്ടുമുട്ടാന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചു വരുത്തിയതാണ്. ആ ഇനി എന്റെ പ്രൈവസിയാണ്, എനിക്ക് നിന്നെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടയാൾ തിരിച്ചു പറഞ്ഞേച്ചാലോ? അത് പാടില്ല. അപ്പൊ ഓരോന്നിനും ഓരോ മക്കാമുണ്ട്, ഓരോന്നിനും ഓരോ സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇത് ഓരോന്നും ഓരോന്നും കൃത്യമായിട്ട് ഇങ്ങനെ പറയാൻ കാരണം ഇല്ലെങ്കിൽ ചില ആളുകൾ ഇതിന്റെ ഒരു ഭാഗം എടുക്കും, എന്നിട്ട് അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കും. അത് പാടില്ല എന്ന് പറയുന്നതിന് വേണ്ടി കൂടി. ശരി, ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളാണ് ഷെയ്ഖുൽ ഉസൈമി ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. മറ്റു ചില മര്യാദകൾ കൂടി ഈ വിഷയത്തിലുണ്ട്. അതിലൊന്ന്, ഒരു വീട്ടിൽ ചെന്നാൽ അനുവാദം ചോദിക്കേണ്ടത് 3 തവണയാണ്. ഇസ്തിഅദാൻ എന്നത് 3 തവണയാണുള്ളത്. 3 തവണ അനുമതി ചോദിക്കാം. അനുമതി ചോദിക്കുന്നതിന് പല രൂപമുണ്ട്. ഉദാഹരണത്തിന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് ഉറക്കെ പറയാം, അല്ലെങ്കിൽ ബെല്ലടിച്ചു നോക്കാം. വീട്ടിൽ ബെല്ലുണ്ടാവുക എന്നുള്ളത് പൊതുവെ ഇന്ന് ആളുകൾ വീട്ടിൽ ആള് വന്നാൽ അറിയിക്കേണ്ട വഴിയാണ്. അപ്പൊ 3 തവണ ബെല്ലടിക്കാം. ഒരാൾ സലാം കേട്ടിട്ടില്ല എന്ന് തോന്നി, കേട്ടിട്ടില്ല എന്ന് തോന്നിയാൽ വേണമെങ്കിൽ വർദ്ധിപ്പിക്കാം. കേൾക്കാനുള്ള ഒച്ചയിൽ പറഞ്ഞു എന്നിട്ട് മറുപടിയൊന്നും കിട്ടുന്നില്ലെങ്കിൽ തിരിച്ചു പോരാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇദസ്തഅദന അഹദുക്കും സലാസൻ ഫലം യുഅദൻ ലഹു ഫലിയൻസറിഫ്. 3 തവണ അനുമതി ചോദിച്ചിട്ട് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ തിരിഞ്ഞു പോകണം, അയാൾ തിരിച്ചു പോകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതായി കാണാം. അതുപോലെ തന്നെ ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്, നമ്മുടെ കുടുംബ വീടുകളാണെങ്കിൽ അവിടേക്ക് പ്രവേശിക്കുമ്പോഴും ഈ പറഞ്ഞ മര്യാദ പാലിക്കണം. അല്ല, കുടുംബ വീടുകളാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം. മറ്റു വീടുകളെക്കാൾ കൂടുതൽ കുടുംബ വീടുകൾ ശ്രദ്ധിക്കണം. ഇമാം ത്വാവൂസ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, ما من امرأة أكره الاطلاع على عوراتها من ذات محرم. ഞാൻ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഔറത്ത് കാണുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടാക്കുന്നത് മഹ്റമായ സ്ത്രീകളുടെ കാര്യത്തിലാണ്. എളാമ അല്ലെങ്കിൽ മൂത്താമ്മ അല്ലെങ്കിൽ അവനവന്റെ ഉമ്മ അല്ലെങ്കിൽ അവന്റെ പെങ്ങള്. ചില ആളുകളുടെ ധാരണ ഇതെന്റെ കുടുംബ വീടാണ്, എന്റെ താത്താന്റെ വീടാണ്, ഒരു അനുമതി ഇല്ലാതെ അവൻ അങ്ങോട്ട് നേരെ കയറി ചെല്ലും. യഥാർത്ഥത്തിൽ അവന്റെ ഉമ്മയെ അല്ലെങ്കിൽ അവന്റെ പെങ്ങളെ ഔറത്തില്ലാതെ ഔറത്ത് മറക്കാത്ത രൂപത്തിൽ കാണുക എന്നതാണ് കൂടുതൽ പ്രയാസമുണ്ടാക്കുക, അതാണ് കൂടുതൽ പ്രശ്നമുണ്ടാക്കുക. അവനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മോശമായ അവസ്ഥയാണ്, അവർ കാണാൻ ആഗ്രഹിക്കാത്ത രൂപത്തിൽ നമ്മൾ അവരെ കാണുക എന്നത്. അതുകൊണ്ടാണ് മക്കൾ ചെറിയ കുട്ടികളെ രണ്ട് അവസരങ്ങളിൽ അനുമതി ചോദിക്കാതെ റൂമിനുള്ളിലേക്ക് കയറരുത് എന്ന് പഠിപ്പിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ആയത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ കുടുംബക്കാരുടെ വീടാണെങ്കിൽ ചില ആളുകൾ അനാവശ്യ സ്വാതന്ത്ര്യം കാണിക്കും. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നേരെ അങ്ങോട്ട് കയറി ചെല്ലും. അടുക്കളയിൽ ഇവൻ എത്തിക്കഴിഞ്ഞാലാണ് എളാം അറിയവൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചില സ്ത്രീകൾ പറയും ബെല്ലടിച്ചു കഴിഞ്ഞാൽ എന്തിനാ ഇങ്ങനെ ചോദിക്കണേ, എന്നിട്ട് കയറിക്കൂടെ, അങ്ങനെ ചോദിക്കുന്ന സ്ത്രീകളും. ഇത് രണ്ടും പാടില്ല, കാരണം എന്തെങ്കിലും ഒരിക്കൽ മോശമായത് കണ്ടേക്കാം. അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ സ്വന്തത്തെ സൂക്ഷിക്കണം. അതൊരു മോശമായ അവസ്ഥയാണ് വേറൊരാളുടെ ഔറത്ത് കാണാനുള്ളത്. അത് അവനവന്റെ ഉമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ എളാമയാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാളുടെ ഔറത്ത് കാണാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു മര്യാദകളും പാലിക്കണം. വീട്ടിന്റെ നേരെ നിൽക്കാൻ പാടില്ല, വലത്തോ അടുത്തോ നിൽക്കണം അനുമതി ചോദിക്കുന്ന സമയത്ത്. എളാമയുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെ നിൽക്കണം. ഉമ്മാന്റെ വീട്ടിൽ, ഉമ്മ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്, ഉമ്മാന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാണെങ്കിലും ഈ ഒരു മര്യാദ പാലിക്കണം. ചിലപ്പോൾ നമ്മൾ ഒരു കുട്ടി വന്നിട്ട് പെട്ടെന്ന് വാതിലിട്ട് തുറന്നേക്കാം, ഉമ്മ ചിലപ്പോൾ വസ്ത്രം ശരിയാക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്കണം. ഉമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും ഒക്കെ ഈ കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അനുവാദം ചോദിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളിൽ ഒന്നാണ് വാതിലിൽ മുട്ടുന്നുണ്ടെങ്കിൽ അത് പതുക്കെ മുട്ടുക എന്നത്. ചില ആൾക്കാർ വീട്ടിൽ വന്ന് വാതിൽ പൊളിഞ്ഞു പോകുന്ന ജാതി മുട്ടൽ മുട്ടും കൈകൊണ്ടിങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, അല്ലെങ്കിൽ സഹാബികൾ പറഞ്ഞതായി കാണാം, കാനത് അബ്വാബുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുഖറഉ ബിൽ അദാഫർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ വാതിലുകൾ വിരലുകൾ കൊണ്ടായിരുന്നു മുട്ടിയിരുന്നത്. വിരലുകൾ കൊണ്ടെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നഖങ്ങൾ കൊണ്ടായിരുന്നു മുട്ടിയിരുന്നത്. അപ്പൊ ഇന്ന് ചിലപ്പോൾ വീട് കുറച്ച് വലുതാണ്, നഖം കൊണ്ട് മുട്ടിയാൽ ചിലപ്പോൾ കേൾക്കൂല. എന്താണോ എത്രയാണോ അവർ കേൾക്കാൻ ആവശ്യമുള്ളത് അത്ര. ഇത് പൊളിക്കരുത്, അല്ലെങ്കിൽ വാതിൽ പൊളിഞ്ഞു പോകുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അവർക്ക് പേടി ഉണ്ടാക്കുന്ന രൂപത്തിൽ. ചില ആൾക്കാർ വാതിൽ മുട്ടുന്നത് കേട്ട് കഴിഞ്ഞാൽ അല്ലേ കടകടകടേ എന്നിട്ട് മുട്ടും. ഒരു ഒരു ചെറിയൊരു സമയത്തിന്റെ ഒരു ഇടവേള പോലും നൽകാതെ ആളുകൾ പേടിച്ചു പോകും. അങ്ങനെ പേടിപ്പിക്കരുത്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ അനാവശ്യമായി പേടിപ്പിക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണ്. ഞാൻ അതുപോലെ തന്നെ ഈ വിഷയത്തിൽ പാലിക്കേണ്ട മറ്റൊരു കാര്യങ്ങള് മറ്റൊരു കാര്യമാണ് അനുമതി ചോദിച്ചാൽ ചിലപ്പോൾ വീട്ടിനുള്ള ആള് വീട്ടിനുള്ളിലുള്ള ആളുകൾ നമ്മളോട് ചോദിക്കും ആരാണ് ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളെ മനസ്സിലാകുന്ന പേരെന്താണോ അത് പറഞ്ഞു കൊടുക്കണം. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിൽ മുട്ടി. റസൂലുള്ള ചോദിച്ചു മൻ ഹാജ ആരാണ്. ജാബിർ അള്ളാഹു പറഞ്ഞു അന അന ഞാനാണ്. റസൂലുള്ള പറഞ്ഞു അന അന ഞാൻ ആരാണ് ഞാൻ. കഅന്നഹു കരിഹ റസൂലുള്ള അത് വെറുത്തതുപോലെ. അപ്പോൾ വാതിൽ മുട്ടിയാൽ ആരാണെന്ന് പറയണം. നിങ്ങളുടെ പേരെന്താണോ അയാൾക്ക് എന്ത് പേരിലാണോ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും, ആ പേര് പറഞ്ഞു കൊടുക്കണം. ചില ആൾക്കാർ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഞാൻ ആരാന്ന് മനസ്സിലായോ, എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ, നമ്മൾ തമ്മിൽ കുറെ കണ്ടിട്ടുണ്ട്. ഈ 5 മിനിറ്റ് മറ്റാളത് വേസ്റ്റ് ആക്കണം. അത് പേരങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞ എത്ര ഉള്ളൂ അല്ലെ. എന്നിട്ട് പിന്നെ ചിലപ്പോൾ ഇനി അവന്റെ ശബ്ദം കേട്ട് അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ പിണക്കം, എനിക്ക് ഇത്രയും മനസ്സിലായില്ലല്ലോ. എന്തിനാണ് അങ്ങനെ പറയുന്നത്, എന്താണ് അതിലുള്ള കാര്യം. ചില സന്ദർഭത്തിൽ അപ്പുറത്തുള്ള ആള് വിചാരിക്കും ഫോൺ വിളിക്കുന്നത് വേറൊരാളാണ്, എന്നിട്ട് ആരാണോ വിളിച്ചിട്ടുള്ളത് അയാളെ പറ്റിയുള്ള ദൈവത്ത് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഉണ്ടായ സംഭവങ്ങളുണ്ട്, അങ്ങനെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായ സംഭവങ്ങളുണ്ട്. ഒരാൾ വിളിക്കും, ഞാൻ വിളിക്കുകയാണ്, അപ്പൊ എന്റെ ശബ്ദം കേട്ടിട്ട് ഫോണെടുത്ത ആൾ വിചാരിക്കാൻ ഞാൻ വേറൊരാളാണ്, എന്നിട്ട് എന്റെ കുറ്റം എന്നോട് തന്നെ പറയാം, അയാൾ ഞാനെല്ലാം വിചാരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മളിത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ആ അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ആളുകളെ കബളിപ്പിക്കരുത്. ചില ആളുകൾ കളവ് പറയും, അത് അതിനേക്കാൾ അപകടകരമാണ്. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഞാനാരാന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും പേര് പറയും. ചില ആളുകൾ ഫോണിൽ വിളിച്ച് പേടിപ്പിക്കും, പോലീസാണ്. അല്ലെങ്കിൽ ഈ അടുത്ത് ഒരു സംഭവം നേരിട്ട് അനുഭവം ഉണ്ടായിരുന്ന ഒരു കേസുണ്ടായി. ഒരാള് വാട്സപ്പിൽ മെസ്സേജ് അയക്കാണ്, ഞാനിതാ പോലീസിൽ നിന്ന് നിന്റെ തീവ്രവാദ ബന്ധം അന്വേഷിക്കാനാണ്. അങ്ങനെ അയാളെ പേടിപ്പിച്ച് പേടിപ്പിച്ച് അയാൾ ആത്മഹത്യയുടെ വക്കിലെത്തി. അയാളാകട്ടെ മാനസികമായി ചെറിയ പ്രശ്നമുള്ള ആളായിരുന്നു, മാനസികമായി ടെൻഷൻ പെട്ടെന്ന് താങ്ങാൻ പറ്റാത്ത ആളാണ്. ഇയാൾ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ പോലീസാണ്, നിന്റെ തീവ്രവാദ ബന്ധം അന്വേഷിക്കാൻ. അങ്ങനെ അവസാനം ഇയാൾ ടെൻഷൻ സഹിക്കാൻ പറ്റാതെ പോലീസ് സ്റ്റേഷനിലേക്ക് അയാൾ നേരിട്ട് പോയി. പോലീസുകാരോട് പറഞ്ഞ് ഞാനിങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടില്ല. പോലീസുകാർ പറഞ്ഞ് ഞങ്ങളായിട്ട് യാതൊരു ബന്ധമില്ല കാര്യത്തിൽ. ഒരു വർഷം കഴിഞ്ഞിട്ട് ഇയാൾ വരെയാണ്, ഞാനന്ന് തമാശക്ക് ചെയ്തതാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് മനുഷ്യന്മാരുടെ തമാശയുടെ അവസ്ഥ? ഒരാളുടെ ജീവിതം വെച്ചിട്ടാണ് ഈ കളിക്കുന്നത്. ആളുകളെ വെറുതെ ഭയപ്പെടുത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കിടക്കുന്ന ഒരു ആൾ, അയാളുടെ വാള് സഹാബികളിൽ ചിലർ എടുത്തു മാറ്റി. അയാൾ ഉറക്കത്തു നിന്നിട്ട് പേടിച്ചു, സഹാബികൾ അത് കണ്ടു ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത്? അയാൾ അയാളുടെ വാള് എടുത്തു മാറ്റിയത് ഉറക്കത്തു നിന്നിട്ട് കാണുന്നില്ല, അത് കണ്ട് പേടിച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ പേടിപ്പിക്കുക എന്നത് അനുവദനീയമല്ല. എന്തർത്ഥമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ? എന്താണെങ്കിൽ ആളുകൾക്ക് തമാശ എന്ന പേരിൽ പല ജാതി വൃത്തികേടുകളാണ് ആളുകൾ ചെയ്തു കൂട്ടുന്നത്. പല ജാതി രൂപത്തിൽ പേടിക്കും. ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം, ചില ആൾക്ക് ടെൻഷൻ സഹിക്കാൻ പറ്റില്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഏതാനെ ഫോൺ വിളിക്കുകയാണെങ്കിലും വീട്ടിലേക്ക് കയറുകയാണെങ്കിലും ഒക്കെ ആരാണ് എന്ന് പറഞ്ഞ് കൊടുക്കണം. അതുപോലെ തന്നെ ഇസ്തേദാനിന്റെ മര്യാദ നേരത്തെ ചോദിച്ചതുപോലെ, ഇത് കേവലം വീട്ടിലേക്ക് മാത്രമല്ല, നാലഞ്ച് ആളുകൾ കൂടി നിൽക്കുകയാണ്, അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുക, നേരെ അങ്ങോട്ട് കയറി ചെന്ന് അവരെ സംസാരത്തിൽ ഇടപെടാൻ പാടില്ല, അനുമതി ചോദിക്കണം. നാലഞ്ച് ആളുകൾ കൂടി നിന്ന് അവരൊരു കാര്യം അവരുടെ ചർച്ച ചെയ്യാന്ന് വിചാരിക്കുക, അങ്ങനെ മനസ്സിലായി നമുക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലായി. ആളുകളൊക്കെ ഇങ്ങനെ കൂടിക്കളഞ്ഞ അങ്ങോട്ട് ഇങ്ങോട്ട് വർത്തമാനം പറയുന്നതിന്റെ ഇടയിലല്ല, മറിച്ച് നാലാളുകൾ കൂടി നിന്ന് ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക, അതിനിടയിലേക്ക് നമ്മൾ കയറി ചെന്ന് ആ സംസാരത്തിൽ തശ്വീശുണ്ടാക്കാൻ പാടില്ല, അവരോട് അനുമതി ചോദിക്കണം. ഇസ്തിഅദാൻ ആവശ്യമാണ്, അവിടെയും അനുമതി ചോദിക്കുക എന്നത് ആവശ്യമാണ്. ഇതാണ് രണ്ടാമത്തെ മര്യാദ. അതായത് ഒരാളുടെ അടുക്കലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ അയാളോട് അനുമതി ചോദിക്കണം. മൂന്നാമത്തെ കാര്യം, അസ്സാലിഫ് മൂന്നാമത്തെ കാര്യം, സമ്മില്ല, നീ അള്ളാഹുവിന്റെ പേര് പറയുക, അതായത് ബിസ്മില്ല എന്ന് പറയുക. ഫിബ്തിദാഇ അക്ലിക വശുർബിക, ഭക്ഷണം കഴിക്കുന്നതിന്റെ തുടക്കത്തിലും വെള്ളം കുടിക്കുന്നതിന്റെ തുടക്കത്തിലും നീ ബിസ്മി പറയുക. ഓ ഇലൻ ബിസ്മില്ല, എങ്ങനെയാണ് പറയേണ്ടത് ബിസ്മി? ബിസ്മില്ല എന്ന് പറയേണ്ടതുള്ളൂ. ചില ആളുകൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാറുണ്ട്, അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ബിസ്മില്ല അത്ര മാത്രമേ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളൂ. വഖുൽ ബിയമീനിക, നീ നിന്റെ വലത് കൈകൊണ്ട് കഴിക്കണം. വലത് കൈകൊണ്ട് കഴിക്കൽ സുന്നത്താണെന്നാണ് ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം, വാജിബാണെന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. അപ്പൊ ഭക്ഷണം കഴിക്കൽ വലത് കൈകൊണ്ട് കഴിക്കൽ വാജിബാണെന്നാണ് വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം, സുന്നത്താണെന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാരണം പിശാജാണ് ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക, വലത് കൈകൊണ്ട് വെള്ളം കുടിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയിൽ പെട്ട കാര്യമാണ്. ഈ സന്ദർഭത്തിൽ മുന്നേ നമ്മൾ പലതവണ പറഞ്ഞിരുന്ന ഒരു തെറ്റ് തിരുത്താൻ ആഗ്രഹിക്കാം. അതായത് ചില ആളുകൾ ഇടത് കൈകൊണ്ട് ഗ്ലാസ് പിടിക്കും, വലതേ കൈകൊണ്ട് താങ്ങി പിടിക്കാറുണ്ട്. അതൊക്കെ തെറ്റാണ് എന്ന് പലപ്പോഴായി ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സലഫുകളിൽ നിന്ന് ചിലരെന്നൊക്കെ വന്നിട്ടുണ്ട്. ഇടത് കൈകൊണ്ട് താങ്ങി വലത് കൈകൊണ്ട് പിടിച്ച് വെള്ളം കുടിക്കുക, ഇടത് കൈകൊണ്ട് പിടിച്ച് വലത് കൈകൊണ്ട് താങ്ങി വെള്ളം കുടിക്കുക എന്നത് സലഫുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് അനുവദിച്ച കാര്യമാണ്, ധാരാളം പേർ ചെയ്തിട്ടുണ്ട്, ഫുഖഹാക്കളുടെ കിതാബുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾ അങ്ങനെ കുടിക്കുന്നുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കേണ്ടതില്ല. ഒരാൾ വലത് കൈകൊണ്ട് കുടിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ല, ഒരാൾ ഇങ്ങനെ കുടിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ല. എന്നാൽ ഒരാൾ ഇടത് കൈകൊണ്ട് നേരെ എടുത്ത് കുടിക്കുകയോ തിന്നുകയോ ചെയ്യുകയാണെങ്കിൽ അത് തിരുത്തേണ്ട കാര്യമാണ്. وإذا فرغت فلعق أصابعك നീ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, وإذا فرغت ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, فلعق നീ നക്കി തുടച്ചു വൃത്തിയാക്കണം, أصابعك നിന്റെ വിരലുകൾ, വിരലുകൾ തുടച്ച് നക്കി തുടച്ച് വൃത്തിയാക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയിൽ വന്ന കാര്യമാണ്. കാരണം ഭക്ഷണത്തിന്റെ ബറക്കത്തുകൾ നഷ്ടപ്പെടാതിരിക്കാൻ അത് ആവശ്യമാണ്. വിരൽ ഊമ്പുക എന്നത് അതിൽ അതിരുക ഉച്ചിലും പാടില്ല, തീരെ അലസതയും കാണിക്കാൻ പാടില്ല. അലസത കാണിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ വിരലിൽ അതുപോലെ കിടന്ന് വിരല് അങ്ങനെ തന്നെ കണ്ടേ കഴുകുക, ഭക്ഷണം നഷ്ടപ്പെടുന്ന രൂപത്തിൽ, അത് പാടില്ല, അത് സുന്നത്ത് ഒഴിവാക്കലാണ്. എന്നാൽ ആളുകൾ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ഒറ്റയ്ക്കാണെങ്കിലും വിരല് ഊമ്പി വൃത്തിയാക്കുന്നതിൽ വല്ലാതെ കടുപ്പം കാണിക്കാൻ പാടില്ല. അതായത് ചില ആൾക്കാർ വിരൽ കൂമ്പുമ്പോൾ ഇങ്ങനെ ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് വരും, അത് കബീഹാണ്, മോശമായ കാര്യമാണ്. പ്രത്യേകിച്ച് മജ്ലിസിൽ, പരമാവധി മജ്ലിസിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെ ഒരു ഒതുക്കത്തോടു കൂടി കഴിക്കണം. ഒച്ച പുറത്തേക്ക് വരുന്നത് കുറച്ച്, അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുകയോ അല്ലെങ്കിൽ ചുണ്ടിന്റെ മറ്റൊക്കെ ഭാഗങ്ങൾ ഇങ്ങനെ പരമാവധി ഭക്ഷണം കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കുന്നത് വേറെ ആൾക്ക് പ്രയാസം ഉണ്ടാക്കും. അപ്പൊ ഭക്ഷണത്തിന്റെ സന്ദർഭത്തിൽ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വഖുൽ അൽഹംദുലില്ലാ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നീ എന്തു പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. വെള്ളം കുടിച്ചാലും അൽഹംദുലില്ലാ എന്ന് പറയണം. അതെല്ലാ തദ്കാറുകളും വന്നിട്ടുണ്ട്. ദിക്റിന്റെ ദുആന്റെ പുസ്തകങ്ങൾ ധാരാളമുണ്ട് ഈ കാലത്ത്. അതിലേതെങ്കിലും ഒരു പുസ്തകം നോക്കിയാൽ ധാരാളം സഹീഹായ അദ്കാറുകൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതുപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും പ്രാർത്ഥിക്കേണ്ടത് കാണാൻ സാധിക്കും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കേണ്ട ചില അദബുകൾ കൂടി ഇവിടെ പറയട്ടെ. അതിലൊന്ന്, ഭക്ഷണത്തിന് ധാരാളം മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതാകട്ടെ, പലതും ആളുകൾ വളരെ ശ്രദ്ധിക്കുന്നില്ല. അതിൽ ഏറ്റവും മോശമായി തോന്നിയിട്ടുള്ള കാര്യം, ഭക്ഷണം കഴിക്കുന്നത് അധികരിപ്പിക്കുക, അതിനോടൊപ്പം അതിനെക്കുറിച്ച് തമാശ പറയാം. ഇത് വല്ലാതെ പ്രത്യേകിച്ച് സലഫികളാണെന്ന് പറയപ്പെടുന്ന ആളുകളിൽ വ്യാപകമായി കാണുന്നുണ്ട്. ഭക്ഷണം അവൻ കുറക്കുന്നില്ല എന്നുള്ള ഒരു തെറ്റാണ്. എന്നിട്ട് അവന് ഭക്ഷണം കുറക്കാൻ പറ്റുന്നില്ല എന്നത് ഒരു തമാശയായി കളിയായി പറയാം. ഭക്ഷണം കുറക്കുക എന്നതിന് സ്വന്തം ഹദീസിലൊക്കെ വന്ന കാര്യമാണ്. എന്നിട്ട് അവൻ തിന്നാനിരിക്കുമ്പോൾ കുറക്കുന്നില്ല എന്നുള്ളത് ഒരു കാര്യം. പിന്നെ അതിനോടൊപ്പം എന്റെ വയറ് ഇത്ര വലുപ്പമുണ്ട്, അല്ലെങ്കിൽ എന്റെ ഭക്ഷണം അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഭക്ഷണം ഒരു കളിയും തമാശയുമാക്കി മാറ്റുക, അല്ലെങ്കിൽ ഭക്ഷണം കുറക്കുക എന്നത് ഒരു കളിയും തമാശയാക്കി മാറ്റുക, അത് കൂടുതൽ മോശമായ കാര്യമാണ്. ഭക്ഷണം കുറക്കുക എന്നുള്ളത് ആവശ്യമാണ്. ചില ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ ഭക്ഷണം കാണാത്ത ആളുകളെ പോലെ, അത് പാടില്ല. അത് പ്രത്യേകിച്ച് സലഫികളായ ആളുകൾക്ക് യോജിച്ചതല്ല. ഈ വിഷയം പഠിച്ച ആളുകളാണ് കൂടുതൽ മോശമായി പറയാം. അല്ലെ, ഭക്ഷണം മൂന്നിലൊന്നാവണം എന്ന് പറഞ്ഞിട്ട് ആ മൂന്നിലൊന്നുള്ള ഹദീസിനെ കളിയാക്കുന്ന, ഹദീസിനെ നേരെ കളിയാക്കുന്നില്ലെങ്കിലും ആ പറഞ്ഞ ആശയത്തെ കളിയാക്കും, ആ പറയപ്പെട്ട ആശയത്തെ പരിഹസിക്കുന്ന രൂപത്തിൽ ഭക്ഷണം കൊണ്ടും കഴിക്കും. അവനൊരു തെറ്റ് ചെയ്യുന്നു, ആ തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുന്റെ റസൂലിന്റെ ഹദീസ് അവൻ നാവുകൊണ്ട് പറയുകയും ചെയ്യാം. അത് എത്ര മോശമായ കാര്യമാണ്, ഒരു കൂടും ചെയ്യാം. അപ്പോൾ ഭക്ഷണത്തിന്റെ സന്ദർഭത്തിൽ അദബുകൾ പാലിക്കൽ നിർബന്ധമാണ്. ഫുഖഹാക്കൾ പറഞ്ഞതായി കാണാം, ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ അത് കൊണ്ടുവരുന്ന സ്ഥലത്തേക്ക് ആവർത്തിച്ച് നോക്കാൻ പാടില്ല എന്നാണ്. കാരണം അതൊരു മോശമായ അദബാണ്. ഇനിയും തിന്നണം എന്നുള്ള അവന്റെ ആഗ്രഹത്തിൽ നിന്നാണ് ഇങ്ങനെ നോക്കുന്നത്. അല്ലെ, അടുക്കളന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇനി വരുന്നവരുണ്ട്. ഫുഖഹാക്കൾ ചില പറഞ്ഞതായിക്കാണ്, ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ അത് എവിടെ നിന്നാണോ കൊണ്ടുവരുന്നത് അവിടേക്ക് ഇങ്ങനെ ആവർത്തിച്ച് നോക്കിക്കൊണ്ടിരിക്കരുത്, അല്ലെങ്കിൽ തിന്നുന്ന ആളെ വായേക്ക് നോക്കരുത്. അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ മിതത്വം കാണിക്കണം. നമ്മൾ ഒറ്റക്ക് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു കാര്യം, ഇത് ആൾക്കാരെ മുന്നിൽ നിന്നെങ്കിലും ഒരു മാന്യത ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ കാണിക്കണം. ശരി, ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചില മര്യാദകൾ ചുരുക്കി ഇങ്ങനെ പറഞ്ഞു. ഒന്ന്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം. കൈ കഴുകണം കാരണം കയ്യിൽ എന്തെങ്കിലും വൃത്തികേട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി. രണ്ട്, ഒരു അതിഥിയുടെ വീട്ടിൽ പ്രവേശിച്ചാൽ അവർ ഭക്ഷണം വെച്ചാൽ അത് വേഗം കഴിക്കണം. ഭക്ഷണം മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അത് അതിന് എന്തെങ്കിലും ഒന്ന് എടുത്ത് കഴിക്കണം. കാരണം ഭക്ഷണം കഴിക്കുന്നത്, അതിഥികൾ മുന്നിൽ വെച്ച ഭക്ഷണം കഴിക്കുന്നത് വൈകിപ്പിക്കുന്നത് നല്ല സ്വഭാവമല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആടിനെ വെച്ചു കൊടുത്തപ്പോൾ മലക്കുകൾ തിന്നില്ല, കുറച്ചേരം തിന്നാതെ ഇരുന്നെന്ന് കണ്ടപ്പോൾ ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞത് അദ്ദേഹം പേടിച്ചു എന്നാണ്. അദ്ദേഹം പേടിച്ചു എന്നാണ്. അതായത് കൊണ്ടുവച്ച ഭക്ഷണം അതിൽ നിന്നൊന്നും കഴിക്കാതെ ഇങ്ങനെ വെക്കുക എന്നുള്ളത് നമ്മളെന്തോ ഒരു മോശമായ അവസ്ഥ അവരെ കുറിച്ച് കരുതുന്നുണ്ട് എന്ന് അവർക്ക് തോന്നിപ്പിക്കുന്നു. എന്തോ ഒന്നും കഴിക്കാത്തത് വെച്ചിട്ട് അല്ലേ. അപ്പോൾ അതിനൊരു മധ്യമമായ രൂപമുണ്ട്. എല്ലാം കൂടി കഴിച്ചു ഒന്നാകെ പ്ലേറ്റ് വൃത്തിയാക്കി തിരിച്ചു കൊടുക്കണം എന്നല്ല, എന്നാൽ തീരെ കഴിക്കാതെ ഭക്ഷണം അങ്ങനെ തന്നെ വെച്ച് അപ്പോൾ ആ കേൾക്കാം കേൾക്കാം, അങ്ങനെ അനാവശ്യമായ ഫോർമാലിറ്റി കാണിക്കേണ്ടതില്ല. എന്തെങ്കിലും കുറച്ച് കഴിക്കാം എന്നത് പാലിക്കേണ്ട മര്യാദയാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ മര്യാദകളിൽ ശ്രദ്ധിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാലിച്ചിരുന്ന സുന്നത്തുകളിൽ ഒന്നാണ് ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത ഭക്ഷണമാണെങ്കിൽ അതെന്താണെന്ന് ചോദിക്കൽ. എന്റെ ഇതിന്റെ പേര്, ഇതെന്താ ഭക്ഷണം, ഇതെങ്ങനെ ചിലപ്പോൾ വേണമെങ്കിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ചോദിക്കാം. അതൊക്കെ ഭക്ഷണം വെച്ചവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് അതിഥികളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, റസൂലുള്ള അവിടുന്ന് ഭക്ഷണം മുന്നിൽ വെച്ചാൽ അല്ലെ ഉടുമ്പിന്റെ മാംസം ചോദിച്ച ഹദീസിൽ അത് കാണാം. റസൂലുള്ള ഭക്ഷണം ഇതെന്താണെന്ന് ചോദിച്ചത്, അല്ലെങ്കിൽ ചില സഹാബി വനിതകളിൽ ചിലർ പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഭക്ഷണം മുന്നിൽ വെച്ചാൽ അവിടുന്ന് അതിൽ നിന്ന് കഴിക്കാറില്ലായിരുന്നു. ഹത്താ യുഹദ്ദസ ബിഹി വയുസമ്മ ലഹു, അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ച് അതിന്റെ പേര് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമല്ലാതെ. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പാലിക്കേണ്ട മര്യാദകളിൽ ഒന്നാണ് ഹദീസിൽ നമ്മൾ ഈ പുസ്തകത്തിൽ പറഞ്ഞില്ല, നമ്മളത് അതിൽ പറഞ്ഞു, വക്കുൽ മിമ്മാ യലീക്ക്, അത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. വക്കുൽ മിമ്മാ യലീക്ക്, നിന്റെ അടുക്കൽ നിന്നുള്ളത് ഭക്ഷിക്കുക. അടുക്കലെന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് ഭക്ഷണമാണെങ്കിൽ, വ്യത്യസ്ത ഭക്ഷണങ്ങളുണ്ടെങ്കിലും അപ്പൊ ചിലപ്പോൾ കൈ നീട്ടി എടുക്കേണ്ടി വരും. എന്നാൽ ഒരേ ഉദാഹരണത്തിന് ബിരിയാണിയാണ് വരുമ്പോൾ വീട്ടിലുള്ളത് ആയിരിക്കും. അപ്പോൾ ചോറ് ഉണ്ടെങ്കിൽ അപ്പുറത്തുള്ളവന്റെ ഭാഗത്തു നിന്ന് വലിച്ചെടുക്കരുത്, മറിച്ച് അവനോ അവനവനിലേക്ക് അടുത്ത ഭാഗം ഏതാണോ അവിടെ നിന്ന് ഭക്ഷണം എടുത്തു കഴിക്കണം. എന്നാൽ ഇറച്ചി ചിലപ്പോൾ കുറച്ച് നടുവിലായിരിക്കും, അപ്പോൾ അത് വേറൊരു ഇനമാണ്, അത് ചോറല്ല, ചോറിന്റെ ഭാഗമല്ല. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ചിലപ്പോൾ കൈ നീട്ടേണ്ടി വരും. ഇങ്ങനെയാണ് ഈ നിയമം മനസ്സിലാക്കേണ്ടത്. അടുത്തുനിന്ന് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ തരത്തിലുള്ള ഭക്ഷണമാണെങ്കിൽ അത് അടുത്തുള്ളതിന് കഴിക്കണം, എന്നാൽ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൈനീട്ടി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ മര്യാദകളിൽ പെട്ടതാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകുക, വായിൽ വെള്ളം കുപ്പിളിക്കുക എന്നത്. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ മര്യാദകളിൽ പെട്ടതാണ് അതിഥികളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. ഉദാഹരണത്തിന് അല്ലാഹുമ്മ അത്ഇമൻ അത്അമന വസ്ഖിമൻ സഖാന, അതല്ലെങ്കിൽ അഫ്തറ ഇൻദുക്കും സായിമുൻ വഅകല ത്വആമുക്കും അൽഇബ്റാർ വസല്ല അലൈക്കും അൽമലായിക. ഈ പറഞ്ഞ ദുആകളിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാം. അത് ഒരു ഒരാൾക്ക് സന്തോഷം ഉണ്ടാക്കുമെങ്കിൽ നമ്മൾ അയാൾ കേൾക്കുന്ന ഉച്ചത്തിൽ വേണമെങ്കിൽ പറയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഈ പ്രാർത്ഥന പറഞ്ഞത് സഹാബികൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് സന്തോഷമുണ്ടാക്കുമെങ്കിൽ ഉച്ചത്തിൽ പറയാം. ഉച്ചത്തിൽ മുസ്ലിയാക്കന്മാർ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുന്ന പോലെയല്ല, മറിച്ച് അയാൾ കേൾക്കുന്നുണ്ട്, അത് അയാൾക്ക് സന്തോഷമുണ്ടാക്കുമെങ്കിൽ. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ മൂന്ന് വിരലുകൾ കൊണ്ട് കഴിക്കുക എന്നത് പല ഫുഖഹാക്കളും സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്ന് വിരലുകൾ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ എടുക്കുക. മൂന്ന് വിരലുണ്ട്, തള്ളവിരല്, ചൂണ്ടുവിരല്, നടുവത്തെ വിരല്. ഇനി ചില ഭക്ഷണം മൂന്ന് വിരലുകൊണ്ട് എടുക്കാൻ പറ്റിയതായിരിക്കില്ല. പ്രത്യേകിച്ച് ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചോറ്, കൈയൊന്നും വല്ലാതെ തടിയുള്ള വിരലല്ലെങ്കിൽ മൂന്ന് വിരലോട് എടുത്തു കഴിഞ്ഞാൽ ചോറ് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോകും ചില ആളുകൾക്ക്. അങ്ങനെ ഭക്ഷണം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവന് ഇനി അടുത്ത ആൾക്കാരൊപ്പം ഭക്ഷണം കഴിച്ച് ഈ പരീക്ഷണമായിട്ടിരുന്ന അവസാനം ഭക്ഷണം കിട്ടിയില്ല, അല്ലെങ്കിൽ ആൾക്കാർക്ക് തന്നെ എന്താ വലിയ ചെയ്യുന്നത് എന്നും. അങ്ങനെ ചില ആളുകൾ ചോറായതുകൊണ്ട് ചിലപ്പോൾ കൈ വിരൽ കൂടുതൽ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തെറ്റില്ല, കാരണം ഭക്ഷണം എടുക്കാൻ പറ്റാത്ത ഭക്ഷണമാണെങ്കിൽ മൂന്നിലധികം വിരലുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളിൽ ഒന്നാണ് ഇത്തിഖാർ പാടില്ല. ഇത്തിഖാർ എന്നാൽ എന്താണെന്നതിൽ പല അഭിപ്രായങ്ങളുണ്ട്. അല്ലാഹു അഅലം. കൂടുതൽ ശരിയായ അഭിപ്രായമായി മനസ്സിലാകുന്നത് ഇടത് കൈ കുത്തിക്കൊണ്ട്, ഇടത് കൈ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഞാൻ ഇടത് കൈ പിന്നിലേക്ക് കുത്തിക്കൊണ്ട് ഭക്ഷണം കഴിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം. ഇത്തിഖാറിന് വേറെയും ചില രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആലം. അതിൽ പറയപ്പെട്ടതിൽ പ്രബലമായ ഒരഭിപ്രായം ഇടത് കൈ പിന്നിലേക്ക് കുത്തി ഇരുന്ന് ഭക്ഷണം കഴിക്കരുത് എന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഫ പുറത്തേക്ക് എടുക്കുക, തുപ്പലം തുപ്പ പുറത്തേക്ക്. ഇതൊന്നും പാടില്ല. ഫുഖഹാക്കൾ പറഞ്ഞതായി കാണാം, വായിൽ എന്തെങ്കിലും കുടുങ്ങി അത് പുറത്തേക്ക് എടുക്കേണ്ടി വന്നാൽ എടുത്തു ഭാഗത്തേക്ക് തിരിയുക, എന്നിട്ട് കൈ വായിലിട്ട് പുറത്തേക്ക് എടുത്തിട്ട് കളയും. എന്തിനുവേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്? അപ്പുറത്തിരിക്കുന്ന ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി. ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, അവരൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്നാൽ നമ്മൾ കുടുങ്ങിയത് പോലെ അല്ലെ, പല്ലിൽ കുറെ കുത്തും, അതിന് എടുക്കാവുന്ന പുറത്ത് കൊടുക്കും. ആ ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുകയില്ല, അല്ലെ മുക്ക് കൈയിടും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ. അവരെ ഒപ്പമാണ് ഒരു പ്ലേറ്റിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ വളരെ പ്രയാസമായിരിക്കും അല്ലെ, അവൻ അതേ കൈ തന്നെ പിന്നെ അവിടുക്കാനിടും. അപ്പോൾ എന്തെങ്കിലും വായിൽ കുടുങ്ങി അത് പുറത്തേക്ക് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇസ്ലാം എത്രമാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇടത് കൈ കൊണ്ട് പുറത്തേക്ക് സാധനം എടുക്കുക, കളയാം. പുറത്തേക്ക് കളയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാനിങ്ങനെ കാണിച്ചിട്ട് വീട്ടിൽ സാധനം ഭക്ഷണം കഴിക്കണേ നേരെ വീട്ടിൽ എടുത്ത് കളയരുത്, കച്ചറടാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കളയാം. എന്തായാലും ആളുകളെ കാണിക്കാതിരിക്കുക. ചില ആൾക്കാർ എല്ലൊക്കെ ഇങ്ങനെ കടിച്ച് ചവച്ച് തുപ്പി അതിങ്ങനെ അവൻ്റെ വായിലിട്ട് ചവച്ച് തുപ്പിയിട്ട് അത് ഭക്ഷണം പ്ലേറ്റിൽ തന്നെ ഇടും. ചില ആളുകൾക്ക് അത് പ്രയാസം ഉണ്ടാക്കും. അപ്പൊ ആളുകളുടെ അവസ്ഥ നമ്മൾ പരിഗണിക്കണം. അപ്പൊ വേണമെങ്കിൽ പ്ലേറ്റിന്റെ അടിക്ക് വെക്കുക, മറുള്ള സ്ഥലത്തേക്ക് വെക്കുക. കാരണം ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ കണ്ടാൽ ചിലർക്ക് പ്രയാസം ഉണ്ടാക്കും. അതുപോലെ ചില ആൾക്കാർ പറഞ്ഞിട്ട് അല്ലേ ഹെമ്പൊക്കെ വിടും, വളരെ ദൈർഘ്യമുള്ള ഒരാൾ ചിലപ്പോൾ അറിയാതെ വന്നു പോകുന്നതും ഇതൊരു ആസ്വാദനമായി ഒരു കലയാക്കി മാറ്റി അല്ലെ ഭക്ഷണത്തിന്റെ ഇടയിൽ ഇത് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് പ്രയാസമുണ്ട്, ചില ആളുകൾക്ക് അത് പ്രയാസമേ. എന്നാൽ ചില ആളുകൾ വയസ്സുള്ള ആളുകളുണ്ടാവും, അവർ ചിലപ്പോൾ പിടിച്ചു വെക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഗ്യാസിന്റെ പ്രശ്നമുണ്ടാവും. അപ്പൊ അത് നമ്മൾ പരിഗണിക്കണം. അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ചെയ്ത് ഇതൊരു മോശത്തരാണ് എന്ന് പറയരുത്. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പ്രയാസം അപ്പുറത്തും പുറത്തും ഉണ്ടായാൽ അത് ഇനിയിപ്പോ ഇതൊന്നും കേട്ടിട്ട് എന്ത് ചെയ്യരുത്, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായി, അപ്പൊ തന്നെ അയാളെ മുഖത്ത് നോക്കി പറയരുത്. അത് അയാൾക്ക് കൂടുതൽ പ്രയാസം ഉണ്ടാക്കും. നിങ്ങൾ അയാൾ ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് അയാളോട് അത് പരസ്യമായിട്ട് ഇങ്ങനെ തിരുത്തി കഴിഞ്ഞാൽ. മാത്രമല്ല ഭക്ഷണം കഴിഞ്ഞാലും ചിലപ്പോൾ അയാളെ വിളിച്ചിട്ട് നേരിട്ട് ഇങ്ങനെ ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ല എന്തെങ്കിലും സന്ദർഭത്തിൽ പിന്നൊരു സന്ദർഭം കിട്ടുമ്പോൾ അയാൾക്ക് അറിയാത്ത രൂപത്തിൽ ഇത് പറയാം, നമ്മൾ അയാളിൽ നിന്ന് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകാത്ത രൂപത്തിൽ. ഇതൊക്കെ എന്താണ്? ഇസ്ലാമികമായ ഉഹൂവത്തിനെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇല്ല നേരെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. സ്വാഭാവികമാണ്, മനസ്സിന് പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്നത് സുന്നത്താണ്. അതുപോലെ തന്നെ ഹറാമല്ലാത്ത സംസാരം ഭക്ഷണത്തോടൊപ്പം അനുവദനീയമാണ്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലും അവിടുന്ന് ഭക്ഷണത്തോടൊപ്പം സംസാരിച്ചതായി കാണാം. നമ്മുടെ നാട്ടിലത് എന്തോ ഒരു വലിയ ഹറാമ് പോലെയാണ് ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം സംസാരിക്കുക എന്നത്. യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ ചില ഹദീസുകളിൽ അല്ലെ റസൂലുള്ള ഒരു ആടിന്റെ തൊടയുടെ ഭാഗം അതൊന്ന് കടിച്ചു എന്നിട്ട് കുറെ ഹദീസ് പറയും, എന്നിട്ട് പിന്നെ അടുത്ത കഴി പിന്നെയും കുറെ പറയും. അങ്ങനെ വന്ന ഹദീസുകളുണ്ട്, അതായത് ഭക്ഷണത്തോടൊപ്പം സംസാരിച്ച അല്ലെങ്കിൽ സംസാരിക്കുന്നതിനുള്ള ഭക്ഷണം കഴിച്ച സംഭവങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. അത്രല്ല, ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാതെ ഇങ്ങനെ എന്തോ ഒരു പ്രശ്നം നടക്കുന്ന പോലെ എല്ലാവരും കൂടി ഇരുന്ന് തിന്നാന്നുള്ളത് അത് ഒരു നല്ല ഹിക്മത്ത് പോലുമല്ല, ഒരു നല്ല അദബ് കൂടിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കുടുംബക്കാർ അവരുടെ ബറക്കത്തിന്റെ കാര്യങ്ങൾ ഒന്നും എന്താ പറയുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാണ്. ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരാളും പരസ്പരം സംസാരിക്കുന്നുണ്ടാവില്ല, എന്നാൽ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരം ഉണ്ടാകും, കുടുംബക്കാർ തമ്മിൽ നല്ല വർത്തമാനങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ നശിപ്പിക്കേണ്ടതില്ല. ആൾക്കാർ മിണ്ടിക്കഴിഞ്ഞാൽ മിണ്ടായിരിക്കട എന്ന് പറഞ്ഞ് അവനെ ഒതുക്കേണ്ടതില്ല, മറിച്ച് സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നല്ല അനുവദനീയമായ സംസാരങ്ങൾ അനുവദനീയമാണ്. എന്നാൽ ഭക്ഷണത്തോടൊപ്പം പറയാൻ പാടില്ലാത്ത സംസാരങ്ങളുണ്ട്. ചിലപ്പോൾ ഭക്ഷണം അല്ലാത്ത സമയത്ത് പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് വൃത്തിയില്ലാത്ത കാര്യങ്ങൾ, ഉദാഹരണത്തിന് ടോയ്ലറ്റിൽ എന്തെങ്കിലും കേട് വന്നിട്ടുണ്ട്, അപ്പൊ അത് പറയൽ അനുവദനീയമാണ്. പക്ഷെ അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാകും. ടോയ്ലറ്റിലെ ഫ്ലഷ് കിടന്നിട്ട് എന്ന് പറയുമ്പോൾ തിന്നുന്ന സമയത്ത് ടോയ്ലറ്റ് ചിലപ്പോൾ ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അത് അപ്പോൾ പറയരുത്, ഭക്ഷണം കഴിഞ്ഞാൽ പിന്നീട് പറയാം. അപ്പോൾ ഭക്ഷണത്തിന്റെ സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട്, പറയാൻ പാടില്ലാത്തതുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കാരണം ഇസ്ലാമികമായി പാലിക്കേണ്ട മര്യാദകളാണ് ഇതൊക്കെ. ഇതൊക്കെ ചില ആളുകൾ തമാശയായി കാണാറുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ്, അങ്ങനെ കാണേണ്ട വിഷയങ്ങളല്ല ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ മര്യാദകളിൽപ്പെട്ടതാണ് ചെറിയ കുട്ടികൾക്ക് വാരിക്കൊടുക്കുക എന്നത്, ഭാര്യയ്ക്ക് വാരിക്കൊടുക്കുക എന്നത്, ഭാര്യ ഒറ്റക്കാണെങ്കിൽ പിന്നെ അതിന് യോജിച്ച സദസ്സാണെങ്കിൽ, ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭങ്ങളിലാണെങ്കിൽ ഭാര്യയ്ക്ക് വാരിക്കൊടുക്കുക, ഭാര്യ തിരിച്ചു വാരി തരാം. ഇതൊക്കെ എന്താണ്, അനുവദനീയമെന്ന് മാത്രമല്ല അതൊക്കെ ഇബാദത്ത് കൂടിയാണ്. ഹദീസിൽ വന്നത് പോലെ എൻ്റെ ഭാര്യയുടെ വായിൽ നീ വെച്ചു കൊടുക്കുന്ന ഉരുളക്ക് പോലും നിനക്ക് പ്രതിഫലമുണ്ട്. അപ്പോൾ ഭാര്യയ്ക്ക് വാരിക്കൊടുക്കുക എന്നുള്ളത് അതൊക്കെ കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന്റെ ടൈമിൽ ചെയ്യേണ്ടതല്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അതെ, അങ്ങനെ ഹണിമൂൺ സിസ്റ്റം എന്നത് തന്നെ ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഹണിമൂൺ എന്ന് പറയാവുന്ന ഒരു കാര്യമില്ല. അവന് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ എപ്പോഴും ഹയാത്തും തയ്യബാണ്, അവൻ ഏറ്റവും നല്ല ജീവിതം തന്നെയാണ്. അത് ഒരാഴ്ച രണ്ടാഴ്ച ഒന്നല്ല, അത് മരിക്കണവരെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഭാര്യയ്ക്ക് വാരിക്കൊടുക്കാം, ഭാര്യയ്ക്ക് ഭർത്താവിന് വാരിക്കൊടുക്കാം, അതൊക്കെ വയസ്സായാലും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ ഹയാത്ത് നന്നാക്കുന്നതാണ്, ഓക്കെ. ഇബാദത്താണ്, അള്ളാഹുവിന്റെ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ചെറിയ കാര്യമല്ല, തമാശയായി കാണേണ്ട, നിസ്സാരമായി കാണേണ്ട കാര്യമല്ല, നമുക്ക് വളരെ നല്ല കാര്യങ്ങളാണ്. ഇന്ന് പോയിട്ട് അങ്ങനെ ചെയ്തു നോക്കി ആരും ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് വലിയ നന്മകൾ ഉണ്ടാക്കും, ഞങ്ങളുടെ ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ കുട്ടികൾക്ക് വാരിക്കൊടുക്കുക എന്നത്, അത് ഉമ്മാക്ക് മാത്രം റിസർവ് ചെയ്ത ജോലിയല്ല, പാപ്പാക്കും ചെയ്യാവുന്ന കാര്യമാണ് കുട്ടികൾക്ക് ഭക്ഷണം വാരിക്കൊടുക്കുക എന്നത്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ പാലിക്കേണ്ട മര്യാദകളിലൊന്നാണ് ഒരു വീട്ടിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ അവന് മാത്രം പ്രത്യേകമായിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കുക. ചില വീട്ടിൽ ഭർത്താക്കന്മാർ സ്ഥിരമായി ചെയ്യുന്ന പരിപാടിയായിരിക്കും, അവന് മാത്രം പ്രത്യേകം ഒരു ഭക്ഷണം. ഒരു ഭക്ഷണം പറ്റാത്തത് കൊണ്ട് വേറെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയതെന്നല്ല, മറിച്ച് അവനൊരു പ്രത്യേക ഭക്ഷണം എപ്പോഴും ഉണ്ടാവും. ഇത് രോഗമോ മറ്റെന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അനുവദനീയമാണെന്നല്ലാതെ പൊതുവെ അങ്ങനെ ചെയ്യരുത്. വേറെ ആളുകൾക്ക് പൊതുവെ അവന് മാത്രം പ്രത്യേകമായൊരു ഭക്ഷണം എന്നത് അനുവദനീയമല്ല. അവന് പറ്റാത്ത ഭക്ഷണം ഉണ്ടെങ്കിൽ വേറെ ഭക്ഷണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ രോഗമുണ്ടെങ്കിൽ വേറെ ഭക്ഷണം ഉണ്ടാക്കുക എന്നല്ലാതെ അവന് മാത്രം പ്രത്യേകമായി ഭക്ഷണം എപ്പോഴും ഉണ്ടാക്കുക എന്നത് ശരിയല്ല. അതുപോലെ തന്നെ ഭക്ഷണം, ഒരാൾ അതിഥിയായ ഒരാൾ ഭക്ഷണം കഴിക്കാൻ വന്നാൽ അയാളോട് അയാൾ വേണ്ടത്ര ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണെങ്കിൽ കൊണ്ട് ചോദിച്ച് പ്രയാസപ്പെടുത്തേണ്ടതില്ല. ഇല്ലെങ്കിൽ മൂന്ന് തവണ വരെ അയാളോട് ചോദിക്കാം ഭക്ഷണത്തോടെ കുറച്ചും കൂടി ഭക്ഷണമാണോ, മൂന്ന് തവണ പറയാം. അയാൾ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഒരു തവണ പറഞ്ഞിട്ട് നിർത്തരുത്. അല്ലേ, ചില ആൾക്കാർ ഒരു തവണ ഭക്ഷണമാണ്, ചിലപ്പോൾ ചില ആളുകൾ ഒരു അതിഥി എന്ന നിലക്കുള്ള മര്യാദ പാലിക്കാൻ വേണ്ടി വേണ്ട വേണ്ടെന്ന് ആണെങ്കിൽ എന്ന് പറയുന്നത്. അല്ലെ, ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചായ വേണം, വേണ്ട അന്ന് എനിക്കൊരു ചായ വരട്ടെ എന്ന് പറയും. അങ്ങനെ ചെയ്യരുത്, കാരണം അതിഥികൾ സ്വാഭാവികമായി വേണമെന്ന് പറയാൻ മടിക്കും. സ്വാഭാവികമാണ്, അത് തെറ്റായ കാര്യമല്ല. അല്ലേ, അങ്ങനെ മുജാമലത്ത് എന്നത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ചിലപ്പോ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടാവും, അത് മുൻഗാമികൾ ചിലരോട് ചോദിക്കപ്പെട്ട ചോദ്യങ്ങളൊന്നാണ്. ഒരാളോട് മുജാമലത്തിന് വേണ്ടി നിനക്കിത് വേണോന്ന് ചോദിച്ചിട്ട്, മുജാമലത്ത് തന്നെ ഭംഗിവാക്ക്, ഭംഗിവാക്കിന് വേണ്ടി നിനക്കിത് വേണോന്ന് ചോദിച്ചാൽ അയാൾ ഇത് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന ചർച്ച കാണാം. ചില പറഞ്ഞതായി കാണാം കൊടുക്കേണ്ടതില്ല, പക്ഷെ കൊടുക്കാതിരിക്കാൻ നല്ല പ്രയാസമാണ്. കൊടുക്കലാണ് ഏറ്റവും അഫ്ദൽ, സംശയമല്ല. പ്രത്യേകിച്ച് നമ്മൾ അയാൾ ചോദിച്ചതുകൊണ്ട്. അപ്പൊ അത് ചോദിച്ചാൽ മറ്റാൾ മനസ്സിലാക്കണത് ചോദിച്ചത് ഭംഗിവാക്കാണ്. ഭംഗിവാക്കുകൾ പറയൽ ഇസ്ലാമിലുണ്ട്. ഭംഗിവാക്ക് എന്ന് ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ, എനിക്ക് അങ്ങനെ ഫോർമാലിറ്റി ഒന്നുമില്ല എന്ന് ചില ആളുകൾ പറയുന്നതായി കാണാം. അതൊരു വലിയ നന്മയായി പറയുന്നതായി കാണാം. ഫോർമാലിറ്റികൾ ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിൽ പല ഫോർമാലിറ്റികളും ഉണ്ട്, അതൊക്കെ പാലിക്കേണ്ട ഫോർമാലിറ്റി. ഒരാളോട് ഭക്ഷണം വേണമെന്ന് മൂന്നാമത് ചോദിക്കാം, ഒന്നാമത് ചോദിക്കാം, വേണ്ടെന്ന് പറയണമെങ്കിൽ വീണ്ടും ഒരു തവണ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചോദിക്കാം. മൂന്നാമതായി വേണ്ടെന്ന് പറയണമെങ്കിൽ ചില ആളുകൾ ഇതിൽ അതിരുക പോയി, അത് നിങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ല, എന്തായാലും ഭക്ഷണം ഉണ്ടോ, ഇങ്ങനെ വന്നിട്ട് മുഴുവൻ കഴിക്കാതെ പോയാലും എങ്ങനെ ശരിയാവാന്ന് അയാളെ മേലേക്ക് ചോറിട്ടുണ്ട്. അങ്ങനെ ചെയ്യാനും പാടില്ല, അത് അയാളെ പ്രയാസപ്പെടുത്തലാണ്. ചില വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വീട്ടിൽ നിന്ന് തിരിച്ചു പോകണമെങ്കിൽ, അയാൾ ഡ്രൈവ് ചെയ്ത് സ്വയം വന്നാണെങ്കിൽ അയാൾക്ക് വേറെ ഡ്രൈവറെ വിളിക്കേണ്ടി വരും, വണ്ടി ഓടിക്കാൻ പറ്റില്ല, അയാളൊക്കെ അങ്ങനെ ആവരുത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു എല്ലാത്തിലും വസത്തുണ്ട്, ഒരു മധ്യമ നിലവാരമുണ്ട്, അത് പാലിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ മര്യാദകൾ പെട്ടതാണ് ഭക്ഷണത്തെ കുറ്റം പറയാതിരിക്കൽ. ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല, ഒരു ഭക്ഷണത്തെയും അല്ലെ. നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ട് ഹദീസിൽ സുർക്ക കൊണ്ടുവന്നപ്പോ നബിസ്വല്ലാസ്ലം പറഞ്ഞത് എത്ര നല്ല കറിയാണ് സുർക്ക എന്ന് പറഞ്ഞത് അല്ലെ. ചില ആളുകളുടെ ധാരണ സുർക്ക ഒരു നല്ല കറി, ഈ ഭക്ഷണത്തിനൊക്കെ സുർക്ക കൂട്ടാമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഈ ഹദീസ് കേട്ട ചിലപ്പോൾ ഉണ്ടായേക്കാം, അത് തെറ്റാണ്. അല്ല, നബിസ്വല്ലാസ്ലം സുർക്ക നല്ലതാണെന്ന് പറഞ്ഞ സുർക്കേ ഉള്ളോടെ ഭാര്യക്ക് ഇനി ഒരു പ്രയാസം ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് സുർക്ക നല്ല ഭക്ഷണം എന്ന് പറഞ്ഞത്. അല്ലാതെ സുർക്ക നല്ല കറിയായിട്ടല്ല, മറിച്ച് അവിടെ അത് പറയാനുള്ള കാരണം വേറെ ഒന്നുമില്ല, അപ്പൊ സുർക്ക കൊണ്ടു വെച്ചതാണ്. അപ്പൊ സുർക്കുള്ളൂ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഭാര്യക്ക് അവർക്ക് അവർക്ക് സ്വാഭാവികമായും പ്രയാസം ഉണ്ടാവും, എന്റെ ഭർത്താവിന് ഇതേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നല്ല. അപ്പൊ ഇത് എത്ര നല്ല കറിയാണ്, അത് കൊണ്ടുവന്ന ആളെ സമാധാനപ്പെടുത്തുന്ന വാക്കാണ്. ചില ആൾക്കാർ സുബ്ഹാനല്ലാഹ്, ചില മിശായിഖന്മാർ പറയുന്നത് പോലെ ചില ആളുകളെ ചലിപ്പിക്കുന്നത് അവന്റെ വയറാണ്. ഭക്ഷണം എന്നുള്ള ശരിക്ക് കുറെ പറയേണ്ട വിഷയമാണ്. ചില ആളുകൾ അവന് നല്ലോ തിന്നാൻ കിട്ടിയാൽ അവനെ ഹാപ്പിയായി, വയറ്റിന് ഒന്നുകൊണ്ട് ചെന്നിട്ടില്ലെങ്കിലോ പിന്നെ അവൻ ദുനിയാവ് ഒന്നാകെ കീഴ്മേൽ മറിക്കും, വീടാകെ തകിടായി, ഉപ്പൊന്ന് കുറഞ്ഞ കഴിഞ്ഞ് പിന്നെ പാത്രം രണ്ടെണ്ണം പൊട്ടി, ഗ്ലാസ് അഞ്ചാറെണ്ണം കഴിഞ്ഞ് ഭാര്യനെ ചീത്ത, അന്ന് രാത്രി വരെ പ്രശ്നം, ഭക്ഷണം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അവൻ ആകെ തിരിഞ്ഞുപോയി. അവന് ഏറ്റവും ഏറ്റവും വൈഫായ ശഹവത്തുകളിൽ, ദേഹേച്ഛകളിൽ ഏറ്റവും വൈഫായ, ഏറ്റവും ദുർബലമായ ശഹവത്ത് ഭക്ഷണമാണ്. അത് അവനെ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ശഹവത്ത് എങ്ങനെ ഇരിക്കും? ഏറ്റവും വൈഫായത്, ഏറ്റവും ദുർബലമായ ദേഹേച്ഛ ഭക്ഷണമാണ്. അവന് വേണമെങ്കിൽ കഴിക്കണ്ട, അവനത് കുറ്റം പറയേണ്ടതില്ല. ഭക്ഷണത്തെ കുറ്റം പറയുന്നതിൽ പെട്ടതാണ് ഉപ്പില്ല എന്ന് പറയൽ, മധുരം കുറഞ്ഞിട്ടുണ്ടെന്ന് പറയൽ. ഇതൊക്കെ ഏതർത്ഥത്തിൽ പറയാം, ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് കിട്ടും എന്ന് പറയാം. എന്നാൽ ഇത് എന്താണ്, എന്ത് ഭക്ഷണം, ഉപ്പില്ലാത്ത ഭക്ഷണം എന്ന് പറയരുത്. അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. ചില ഭക്ഷണത്തിൽ ഉപ്പ് ഇനി ഇടാൻ പറ്റിയതായിരിക്കും. ഉദാഹരണത്തിന് കറി, കറിയിൽ ഉപ്പിടാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിൽ ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് കിട്ടും എന്ന് പറയാം. ചില ഭക്ഷണത്തിൽ ഉപ്പിടാൻ പറ്റില്ല, ഉദാഹരണത്തിന് ചോറ് അല്ലെങ്കിൽ മറ്റേ എന്താ ബിരിയാണി എന്തെങ്കിലും ഉപ്പ് ഉപ്പിടേണ്ട എന്തെങ്കിലും, എനിക്ക് അതിനെക്കുറിച്ച് വലിയ വിവരമില്ല എന്തിനൊക്കെയാണ് ഉപ്പിടേണ്ടത്, എന്താണെങ്കിലും ചിലത് ഉപ്പിടാൻ പറ്റാത്ത ഭക്ഷണം ഉണ്ടാവും, ഇനി ഉപ്പിട്ടാൽ നടക്കൂല. അപ്പൊ പറയണ്ട, അങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല, ഇനി അതിൽ ഉപ്പിടാൻ പറ്റൂല. അപ്പോ ഓരോ സന്ദർഭങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണം ഉണ്ടാക്കിയ ആളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്. ഇപ്പൊ ഭക്ഷണത്തെ കുറ്റം പറയുക എന്ന് ചില പണ്ടേ നമുക്ക് പറഞ്ഞേക്കാണത് കിബറിന്റെ അടയാളമാണ്, ഭക്ഷണത്തെ കുറ്റം പറയാനുള്ളത്. അതിനത് കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് അവന് ഇഷ്ടമില്ലെങ്കിൽ എനിക്കിഷ്ടമില്ല, ഞാനിത് കഴിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുമ്പ് മാംസത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ, അവന് ഇഷ്ടമായെങ്കിൽ അതിന് നല്ലത് പറയാം. അത് പല ആളുകളും ചെയ്യലില്ല. ഭക്ഷണം മോശമായാലും കുറ്റം മുഴുവൻ പറയും. എത്രയോ നേരങ്ങളിൽ അവന് നല്ല ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, അതിനെപ്പറ്റി ഒരു നല്ല വാക്ക് അവൻ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാവില്ല, ആ നല്ല ഭക്ഷണമായിട്ടുണ്ട് നിന്റെ എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു നേരത്തെ ഉപ്പ് പറഞ്ഞപ്പോൾ അവനത് അല്ലെ ഒരു ദിവസം മുഴുവൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. وهذا والله تعالى اعلم بالصواب وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم.